2020 നവംബർ 29 ഞായറാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് യോഗനാഥം ഡിസംബർ 1 ലക്കത്തിൽ മാനേജിംഗ് എഡിറ്റർ വെള്ളാപ്പള്ളി നടേശൻ എഴുതിയ മുഖപ്രസംഗം. മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമാണ് ശരി. ഇത് തിരിച്ചറിവിന്റെ കാലമാണ്. കേരളത്തിൽ ജാതിയും മതവുമില്ലാത്ത രാഷ്ട്രീയം ഈഴവരാതി പിന്നാക്ക ഹിന്ദുക്കൾക്ക് മാത്രമേയുള്ളൂവെന്ന തിരിച്ചറിവിന്റെ കാലം. മൂടുപടമൊന്നുമില്ലാതെ ജനാധിപത്യത്തിനു മേൽ മതാധിപത്യം സമൂലം പിടിമുറുക്കിയതിന്റെ ഉത്സവമാണ് ഈ കോവിഡ് കാലത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അരങ്ങേറുന്നത്. ഇങ്ങനെ പോയാൽ ഇനിയെങ്കിലും ഉണർന്നില്ലെങ്കിൽ സമ്പൂർണ്ണ സാക്ഷര കേരളമേ ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങളെ, പട്ടികജാതി പട്ടികവർഗക്കാരെ, സവർണ ഹിന്ദുക്കളെ, നിങ്ങൾക്ക് കാലം മാപ്പുതരില്ല. ജമ്മുകാശ്മീരിലെ പണ്ഡിറ്റുകളുടെ ദുർഗതി നിങ്ങളെയും പിൻതലമുറയെയും തേടി എത്തിയേക്കാവുന്ന കാലം അതിവിദൂരമല്ല. അപ്രിയ സത്യം പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്, ആശങ്കയുണ്ട്. ഇതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടാലും സങ്കടമില്ല. സത്യം ആരെങ്കിലും തുറന്നു പറഞ്ഞല്ലേ പറ്റൂ. ഈ തിരഞ്ഞെടുപ്പിൽ ഇടതു വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് പരിശോധിക്കൂ. ഇവിടെ പിന്നാക്ക ഹിന്ദുക്കൾ വോട്ടുകുത്തൽ യന്ത്രങ്ങളും രാഷ്ട്രീയ തൊഴിലാളികളും മാത്രമാണോ? രാഷ്ട്രീയാധികാരം ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമായി മാറുകയാണോ? അടുക്കള വാതിൽക്കൽ എച്ചിലിലയ്ക്കും എല്ലിങ് കഷ്ണങ്ങൾക്കും കാത്തിരിക്കുന്നവരായി മാറിയോ കേരളത്തിലെ പിന്നാക്ക ഹൈന്ദവർ? അഞ്ചപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയ യേശുദേവന്റെ പിന്മുറക്കാർ കേരളത്തിൽ അധികാര അപ്പം വീതം വയ്ക്കുമ്പോൾ സ്വസമുദായത്തെ മാത്രമേ പന്തിയിൽ ഇരുത്തുന്നുള്ളൂ. അപ്പം ചൂടാനും വിളമ്പാനും ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന പിന്നാക്ക ഹിന്ദുക്കൾ വേണം താനും. പരമകാരുണികനായ മുത്തുനബിയുടെ പാരമ്പര്യം പേറുന്ന പാർട്ടിക്കാരാകട്ടെ കാരുണ്യം സ്വന്തം ആളുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നു. സംസ്ഥാനത്തെ സംവരണ സമുദായ മുന്നണിയിലെ പ്രബല പങ്കാളികളായ മുസ്ലിങ്ങളുടെയും ഈഴവ സമുദായത്തിന്റെയും നേതാക്കൾ ഭായി ഭായി പറഞ്ഞ് മുന്നേറിയപ്പോൾ ഭരണത്തിൽ പങ്കാളികളായ മുസ്ലിം ലീഗ് ഈഴവരെ വഞ്ചിക്കുകയും ഒറ്റുകൊടുക്കുകയുമായിരുന്നു. അവർ സ്വമതക്കാർക്ക് വേണ്ടി സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കാനാണ് ശ്രമിച്ചത്. ഒപ്പം നിന്ന് ചതിച്ചവരുടെ സുവിശേഷത്തിന് ഇനി എന്തിനു ചെവി കൊടുക്കണമെന്ന് ചിന്തിക്കാൻ ഈഴവ സമുദായം നിർബന്ധിതരായെന്നേയുള്ളൂ. രാഷ്ട്രീയത്തിലൂടെ പൊതുസ്വത്ത് കവർന്നെടുക്കാനുള്ള സംഘടിത മതങ്ങളുടെ നീക്കങ്ങളെ ഇനിയെങ്കിലും ചെറുത്തില്ലെങ്കിൽ നഷ്ടം കനപ്പെട്ടതാകും. പച്ചയ്ക്ക് പറഞ്ഞാൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും കേരള രാഷ്ട്രീയത്തിലെ അർബുദമായി മാറിക്കഴിഞ്ഞിട്ട് ദശാബ്ദങ്ങളായി. ചികിത്സ ഇനിയെങ്കിലും തുടങ്ങിയില്ലെങ്കിൽ ഈ സംസ്ഥാനം അരാജകത്വത്തിലേക്ക് നീങ്ങും. മതേതരത്വത്തിന്റെ പേരും പറഞ്ഞ് മതരാഷ്ട്രീയം കളിക്കുന്ന ഇരു കൂട്ടരെയും പടിയടച്ച് പിണ്ടം വയ്ക്കാനുള്ള ദൗത്യം മതേതരവാദികൾ ഏറ്റെടുത്തേ പറ്റൂ. ഇവരുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകില്ലെന്ന് പ്രഖ്യാപിക്കാനുള്ള ചങ്കൂറ്റം രാഷ്ട്രീയ ഭേദമന്യേ മതേതരവാദികൾ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഒരു മടക്കയാത്ര അസാധ്യവുമാകും. എന്ത് മതേതരത്വമാണ് മുസ്ലിം പാർട്ടികൾക്കും ക്രിസ്ത്യൻ പാർട്ടികൾക്കും മുന്നോട്ട് വയ്ക്കാനുള്ളത്? പട്ടികജാതി സംവരണ സീറ്റിൽ യു സി രാമനെ പോലുള്ള പാവങ്ങളെ സ്ഥാനാർത്ഥിയാക്കി യാഥാർത്ഥ്യത്തിന് മേൽ മൂടുപടമിടുന്ന മുസ്ലിം ലീഗിന് ഒരു അന്യമത സ്നേഹവുമില്ല. സ്വന്തം ആളുകൾക്ക് വേണ്ടി പൊതുസ്വത്ത് കവർന്നെടുക്കാനും രാഷ്ട്രീയാധികാരം നൽകാനുമുള്ള ആദർശമേ അവർക്കുള്ളൂ. വടക്കൻ കേരളത്തിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ കിഴക്കൻ മേഖല കേരള കോൺഗ്രസുകളിലൂടെ ക്രൈസ്തവാധിപത്യം കൈവരിച്ചു കഴിഞ്ഞു. വനം റവന്യൂ ഭൂമി വെട്ടിപ്പിടിക്കലും അഴിമതിയുടെ ഒളിമ്പിക്സ് നടത്തലും സ്വജനപക്ഷാപാതവും മാത്രമാണ് ഇരു കൂട്ടരുടെയും അജണ്ടയെന്നത് ഒരു രഹസ്യവുമല്ല. എന്നിട്ടും ഇരു മുന്നണികളും ഇവരെയും കൂട്ടി ഇനിയും കപട മതേതരത്വം കളിക്കുന്നതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ്. നാം നൽകിയ വോട്ട് വാങ്ങി ജയിച്ച് നമ്മളെ തോൽപ്പിക്കുകയാണ് ഇക്കൂട്ടർ. മുസ്ലിം ലീഗിന്റെ അസംബ്ലി സ്ഥാനാർത്ഥി പട്ടികയിൽ യു സി രാമനെയല്ലാതെ വേറെ ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പാർലമെന്റ് സ്ഥാനാർത്ഥികളിൽ രാമനുമില്ല, കൃഷ്ണനുമില്ല. കേരള കോൺഗ്രസുകളിലാണെങ്കിലോ ഹിന്ദുക്കളെ കാണണമെങ്കിൽ മഷിയിട്ടു നോക്കണം. ഒരു കുറുപ്പിനെയും പിള്ളയെയും വെച്ചുള്ള മതേതരത്വം മാത്രമേ ഇവർക്കുമുള്ളൂ. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന കേരള കോൺഗ്രസ് ഇന്ന് 9 ഏത് മുന്നണി ഭരണത്തിൽ വന്നാലും ഇവർക്ക് മുഖ്യമായ ഭരണ പങ്കാളിത്തം ഗ്യാരണ്ടിയാണ്. ബുദ്ധിയും കൌശലവും കൊണ്ട് ഏറ്റവും നല്ല വകുപ്പുകൾ കൈക്കലാക്കി സ്വന്തം മതത്തെയും മതവിശ്വാസികളെയും സഹായിച്ച ചരിത്രമേ ഇവർക്കുള്ളൂ. എന്നിട്ട് അവരും പറയും മതേതരത്വം. ഇടതുമുന്നണിയുടെ വോട്ട് ബാങ്ക് പിന്നാക്ക ഹൈന്ദവരാണെന്നത് രഹസ്യമേയല്ല. അവർ അധികാരത്തിലെത്തുമ്പോഴാണ് കേരള ഭരണത്തിൽ അല്പകാലമെങ്കിലും ന്യൂനപക്ഷ മേൽക്കോയ്മയുടെ രൂക്ഷത കുറയുന്നത്. അക്കാലവും അസ്തമിക്കുകയാണ്. അധികാര ദുർമോഹത്താൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി പക്ഷം ഇടതുമുന്നണിയിലേക്ക് വരുമ്പോൾ നഷ്ടം ഹൈന്ദവർക്ക് തന്നെ. സ്വന്തം അവസരങ്ങൾ ത്യജിച്ച് ഇത്തരം വർഗീയ കോമരങ്ങളെ വോട്ട് നൽകി വിജയിപ്പിക്കേണ്ട ഗതികേട് ഹിന്ദുക്കൾക്കല്ലാതെ വേറെ ആർക്കുണ്ട്? തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 600+ പഞ്ചായത്തുകളിൽ ഒരു ഈഴവ സ്ഥാനാർത്ഥി പോലും കോൺഗ്രസിനില്ലെന്ന് പറഞ്ഞാൽ എന്ത് സാമൂഹ്യ നീതിയാണ് ഇവർ നടപ്പാക്കുന്നതെന്ന് വ്യക്തമാകും. BJP മുന്നണിയിൽ BDJS ഉള്ളതിനാൽ പിന്നാക്ക ഹിന്ദുക്കൾക്ക് ചെറിയ തോതിൽ പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ടെന്നേയുള്ളൂ. NDA ഇവിടെ അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ലാത്തതിനാൽ ആ പ്രാതിനിധ്യം കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. താനും സംവരണത്താൽ മാത്രമാണ് ദരിദ്രനാരായണന്മാരായ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് നിയമനിർമ്മാണ സഭകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പടികൾ കയറാൻ സാധിക്കുന്നത്. ഈ വിവേചനങ്ങൾക്കും അവഗണനയ്ക്കും ഒരേയൊരു പരിഹാരമേയുള്ളൂ: ന്യൂനപക്ഷങ്ങളെ കണ്ടുപഠിക്കുക, അവരുടെ മാർഗം പിന്തുടരുക. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വഷളായ ഘട്ടത്തിലൂടെ കേരളം കടന്നു പോകുമ്പോൾ ആ രാഷ്ട്രീയം തന്നെ മതി നമുക്കും, പ്രത്യേകിച്ച് പിന്നാക്ക ഹിന്ദുക്കൾക്ക്. അധികാരം വിലപേശി വാങ്ങുന്ന രീതിയിൽ നിന്ന് ഇനി മാറി നിൽക്കുന്നത് പരമ അബദ്ധമാണ്. അഴിമതിയിലും പീഡനാദി ക്രിമിനൽ കേസുകളിൽ പോലും സ്വന്തം ആൾക്കാരെ തള്ളിപ്പറയാൻ പറ്റാത്ത രീതിയിൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും മാറിക്കഴിഞ്ഞു. ലീഗ് MLA കമറുദ്ദീന്റെ ശതകോടികളുടെ ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസും ബാർ കോഴക്കേസും സോളാർ കേസും അഭയ കേസുമൊക്കെ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. സമകാലീന രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമാണ് ശരി, അവർ മാത്രമാണ് ശരി. രാഷ്ട്രീയ ആദർശങ്ങൾക്കും തത്വശാസ്ത്രങ്ങൾക്കും പ്രസക്തിയില്ലാതായ കാലഘട്ടത്തിൽ അവരുടെ പാത പിന്തുടരുന്നതാണ് നിലനിൽപ്പിന് നല്ലത്. രാഷ്ട്രീയ നേതൃത്വങ്ങളോട് വിലപേശി അധികാരം കൈക്കലാക്കാനും പൊതുസ്വത്തിൽ നിന്ന് അർഹമായതെങ്കിലും നേടിയെടുക്കാനും മാർഗമിതേയുള്ളൂ. ഈ മതാധിപത്യത്തിന്റെ കാലത്ത് നാമും അങ്ങനെ നീങ്ങിയില്ലെങ്കിൽ കാലം ഈഴവർക്ക് മാപ്പു നൽകില്ല.